നാം ഈ ദിവസങ്ങളിൽ ആമോസിൻ്റെ പ്രവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും ഇത് വളരെയേറെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പഠനം എനിക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. നാം ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണല്ലോ കഴിഞ്ഞ ദിവസത്തെ പഠനം ശ്രദ്ധിച്ചത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം വായിച്ചു ചിന്തിച്ചു. ഇന്ന് 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അസാന്മാർഗിക നടത്തവും ദൈവദൂഷണവും നിമിത്തം വടക്കേ രാജ്യത്തിൻ്റെ മേൽ ദൈവശിക്ഷ വരുന്നതാണ് ഇവിടുത്തെ വിഷയം. വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബേഥേലിലാണ് ആമോസ് പ്രവചിച്ചിരുന്നതെന്ന് പ്രത്യേകം ഓർക്കണമേ. വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്ന് പറയുമ്പോൾ അതെന്താകുന്നു എന്ന് ഇതിനോടകം പല പ്രാവശ്യം ഞാൻ വിശദീകരിച്ചു. തെക്കേ രാജ്യം 2.5 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന യഹൂദ, വടക്കേ രാജ്യം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഗോത്രങ്ങൾ ഉൾപ്പെടുന്നതായ ഇസ്രായേൽ. യഹൂദയിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ചിലരെങ്കിലും നല്ലവരായിരുന്നു, എന്നാൽ ഇസ്രായേലിൽ ഭരിച്ചിരുന്ന എല്ലാവരും തന്നെ വഷളന്മാരായിരുന്നു. രാജാവിൻ്റെ മന്ദിരത്തിലാണ് ആമോസ് സംസാരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ആമോസ് പ്രവചിക്കുവാനായി എഴുന്നേൽക്കുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു രാജ്യത്തെ എടുത്തു പറഞ്ഞ് ദൈവത്തിൻ്റെ ന്യായവിധി അവരെക്കുറിച്ചുള്ളത് അവരോടറിയിക്കും. ഇപ്പോൾ ഇതാ അവൻ യഹൂദയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് തൻ്റെ ലക്ഷ്യത്തോട് വളരെ അടുത്താകുന്നുവല്ലോ. യഹൂദയുടെ കാര്യം പറഞ്ഞപ്പോൾ കേട്ടിരുന്ന അനേകർക്കും അതിഷ്ടപ്പെട്ടു. എവിടെയാണ് പ്രസംഗിക്കുന്നതെന്നറിയാമല്ലോ, ബേഥേലിൽ, വടക്കേ രാജ്യത്ത്. ഇതുവരെ അവരെക്കുറിച്ചുള്ളത് പ്രവാചകൻ അവരോട് പറഞ്ഞില്ല. അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ഓരോ വംശങ്ങളെക്കുറിച്ചുമുള്ളത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഏറ്റവും അടുത്ത അഥവാ ഇസ്രായേലിൻ്റെ സഹോദരന്മാരായിരുന്ന യഹൂദയുടെ കാര്യം പറഞ്ഞു. അതിൻ്റെ കാരണം വടക്കേ രാജ്യത്തിലെ 10 ഗോത്രങ്ങളും തെക്കേ രാജ്യത്തിലെ 2 ഗോത്രങ്ങളും ഒരു വലിയ പങ്ക് സമയം തമ്മിൽ യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശത്രുക്കളെക്കുറിച്ച് അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്ക് സുഖമാണല്ലോ, രസമാണല്ലോ. തമ്മിൽ സഖ്യതയിൽ കഴിഞ്ഞുകൂടിയ സമയങ്ങളും ഇല്ലാതില്ല. അത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല, പിന്നെയോ, പൊതുവായൊരു ശത്രുവിനെ നേരിടുവാൻ മാത്രം. അതവർ ഭയന്നിരുന്നു, പൊതുവായിട്ടുള്ള ഒരു ശത്രുവിനെ. പക്ഷെ കൂടുതൽ സമയവും അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു. അതുകൊണ്ട് വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് ആമോസ് തെക്കേ രാജ്യത്തിൻ്റെ മേൽ വരുവാൻ പോകുന്ന ശാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾക്ക് എന്തൊരു രസമായിരുന്നെന്നോ, എന്തൊരു കയ്യടി, ബലേഭേഷ്. ഒറ്റ ശബ്ദത്തിൽ അവരെല്ലാം സമ്മതിച്ചത് ദൈവം യെരുശലേമിനെയും യഹൂദയെയും ന്യായം വിധിക്കുക തന്നെ വേണം, അവരെ ശിക്ഷിക്കാതെ വിട്ടാൽ അത് ശരിയാകില്ലെന്നേ. അവരുടെ വാദം ഇങ്ങനൊക്കെ പോയി. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥയില്ലേ. നമ്മുടെ തെറ്റുകളെ കാണില്ല, മറ്റുള്ളവരുടെ തലയിൽ ഇടുത്തി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടത. പ്രിയ സുഹൃത്തെ, താങ്കളുടെ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിച്ച് അനുതപിക്കുവാൻ തയ്യാറാണോ? സ്വന്തം തെറ്റുകളെ അറിഞ്ഞ് അവ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹം ലഭിക്കൂ. തെക്കേ രാജ്യത്തിൻ്റെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി കണ്ട് സന്തോഷിക്കുന്ന വടക്കേ രാജ്യത്തിൻ്റെ അവസ്ഥ വാസ്തവത്തിൽ എന്താണ്? ആമോസ് പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ വടക്കേ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാജാവ് നമസ്കരിച്ചിരുന്ന പട്ടണമായിരുന്നു ബേഥേൽ. ഇതാ ആമോസ് പ്രവാചകൻ രാജാവിൻ്റെ മന്ദിരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആമോസ് തൻ്റെ ലക്ഷ്യത്തോടടുത്തു. ഇനിയും തൻ്റെ ദൂത് അറിയിക്കേണ്ടവരോട് അവൻ പറയുവാൻ പോകുകയാണ്. അവൻ ശരിക്കും കൈകാര്യം ചെയ്യുവാൻ ആരംഭിക്കുകയായി. ഇത്രയും നേരം പറഞ്ഞത് ചുറ്റുപാടുമുള്ള ഓരോരുത്തരെ കുറിച്ചായിരുന്നു. ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഞായറാഴ്ച രാവിലെ ഒരു പ്രസംഗകൻ വിവിധ തരത്തിലുള്ള പാപങ്ങളെ ചൂണ്ടിക്കാണിച്ച് പ്രസംഗം ആരംഭിച്ചു. ആദ്യം ചാരായം കുടിക്കുന്നതിനെക്കുറിച്ച് പ്രസംഗകൻ പ്രസംഗം ആരംഭിച്ചു. അത് കേട്ടിരുന്ന കേൾവിക്കാരുടെ കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞു. അവൾ അത് കേട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം പ്രസംഗകൻ പുകവലിക്കെതിരായി സംസാരിച്ചു. അതിനും ആ സ്ത്രീ ആമേൻ എന്ന് ഉറക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറ, കേൾക്കട്ടെ, ഞങ്ങളുടെ ആളൊന്ന് കേൾക്കട്ടെ. അടുത്തതായി പ്രസംഗകൻ പുകയില മുറുക്കുന്നതിനെതിരായി സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ അടുത്തിരുന്ന സ്ത്രീയുടെ ചെവിയിൽ പെറുപെറുത്തു, ശേ, ആ മനുഷ്യൻ ആ നല്ല പ്രസംഗം കളഞ്ഞു. ഇപ്പോൾ വെറുതെ മനുഷ്യരെ വിമർശിക്കുകയാണല്ലോ. എന്തിനാ വെറുതെ ഈ കാട് കയറുന്നത്? നോക്കിക്കേ, സ്വന്തം തെറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ മനസ്സില്ല. ഇത് ആരെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മിക്കവാറും എല്ലാവരുടെയും പ്രശ്നമാണ്. എന്നാൽ എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന് കണ്ട് നമുക്ക് കണ്ണടയ്ക്കുവാൻ സാധിക്കില്ല. ഈ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇപ്പോൾ ആമോസ് ഇസ്രായേൽ മക്കളുടെ സ്ഥിതിയെ ശരിക്കും വിമർശിക്കുവാൻ ആരംഭിക്കുകയാണ്. തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ജനങ്ങളുടെ പാപത്തെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുവാൻ പോവുകയാണ്. ഇനിമേൽ തൻ്റെ പ്രസംഗം മോവാബ്യരുടെ പാപത്തിനെതിരായിട്ടല്ല, പിന്നെ വടക്കേ രാജ്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ പാപത്തിനെതിരായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അവർക്കും ദൈവത്തിൻ്റെ നിയമം സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവർ ദൈവകൽപ്പനകൾ അഭ്യസിച്ചവരായിരുന്നു. ആമോസ് അവരോട് സംസാരിക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ച് 2:6 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന ഒറ്റ അടിസ്ഥാനത്തിലല്ലാതെ എനിക്ക് പ്രസംഗിക്കുവാൻ എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന് തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എന്നതല്ലാതെ വേറൊരടിസ്ഥാനവും ബൈബിൾ പ്രസംഗകർക്ക് ഉണ്ടാകുവാൻ പാടില്ല. പല പ്രസംഗകർക്കും ബൈബിളേ വേണ്ട. ബൈബിൾ പഠിക്കുവാനോ ധ്യാനിക്കുവാനോ വായിക്കുവാനോ പോലും സമയം ചെലവഴിക്കാത്ത പ്രസംഗകർ എന്ത് ദൈവവചനമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. മനുഷ്യനെ കബളിപ്പിക്കുവാൻ സാധിച്ചാലും ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് മറക്കരുത്. അതുമാത്രമല്ല, നമുക്ക് സ്വയം കബളിപ്പിക്കുവാനും സാധിക്കില്ല. ഞാൻ പറയുന്നു, ഇസ്രായേലിൻ്റെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെ അധികം അതിക്രമങ്ങൾ അവർ ചെയ്തു. ആമോസ് അവരുടെ അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ പോവുകയാണ്. ആമോസ് മോശയിക ന്യായപ്രമാണത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ പോവുകയാണ്. യഹൂദയോട് ഇടപെട്ടപ്പോൾ 10 കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ പറയുവാൻ പോകുന്നില്ല. പിന്നെയോ, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കിയാൽ തന്നെ. വടക്കുണ്ടായിരുന്ന 10 ഗോത്രങ്ങൾക്ക് ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ജനം തങ്ങൾക്ക് ചുറ്റുമുള്ള വിജാതീയരെ പോലെ പാപത്തിൽ മുഴുകി ജീവിച്ചു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്, ദൈവം ആ ദേശത്ത് നിന്ന് ഏതൊരു പാപത്താലാകുന്നുവോ അവിടെ മുൻപ് പാർത്തിരുന്ന ജനങ്ങളെ വെളിയിലാക്കിയത്, അതേ പാപത്തിലാകുന്നു ഇസ്രായേൽ ജനം ആമോസിന്റെ കാലത്ത് ജീവിച്ചിരുന്നത്. സത്യത്തിൽ ദൈവം ആ അന്യജാതികളെ അവിടെ നിന്നും തുടച്ചു നീക്കിയത് തൻ്റെ ജനം ആ ജനങ്ങളുടെ പാപം കണ്ട് അതിനെ പിന്തുടരാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒന്നാമതായി, ഈ ജനങ്ങൾ പാവപ്പെട്ടവരോട് കാണിക്കുന്ന അന്യായം, ചൂഷണം, മറ്റ് തെറ്റായ പെരുമാറ്റങ്ങൾ. നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ പോകുകയാണ്, ആമോസ് പ്രവാചകന് പാവപ്പെട്ടവരെ കുറിച്ച് വളരെയധികം പറയുവാനുണ്ടത്രേ. ആമോസിന്റെ പ്രവചനം 4:1 നാം വായിക്കുന്നത്, ഞാൻ ആ ഭാഗം വായിക്കാം. ആമോസ് 4:1, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ആമോസ് 5 എഴുതുമ്പോൾ അതിൻ്റെ 11 പറഞ്ഞിരിക്കുന്നത് കൂടി ഞാനൊന്ന് വായിക്കാം. 5:11 അവിടെ വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കയില്ലതാനും. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുമെന്ന്. ഈ പ്രവാചക പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, ഈ പാവപ്പെട്ടവന് ഈ അന്തരീക്ഷത്തിൽ നീതി ലഭിക്കുവാൻ പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വാഴുവാനായി വരുന്നത് വരെയും പാവപ്പെട്ടവർക്ക് ന്യായമായി കിട്ടേണ്ടതെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കും. ഇതൊരു ഉപാധിയായി ഞാൻ പറയുകയല്ല, വാസ്തവം അതാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന സംഘടനകളും പാർട്ടികളും എല്ലാം വാസ്തവത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഭൂമിയിലെ പാവപ്പെട്ടവർക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. പാവപ്പെട്ടവരെ ഉദ്ധരിക്കും എന്ന അവകാശവാദവുമായി വരുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഓഹോ, അവരൊക്കെ കാര്യമായി ഉദ്ധരിക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോൾ ഇവർ വന്ന് എന്നോടും നിങ്ങളോടും പറയും അവർ സഹായിക്കാമെന്ന്. കുടിവെള്ളത്തിന് കുടിവെള്ളം, ബസ്സിന് ബസ്, റോഡിന് റോഡ്, എന്തെല്ലാം വേണമെങ്കിലും വാഗ്ദാനം ചെയ്യും. കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നവർക്ക് ഞാൻ എൻ്റെ വോട്ട് കൊടുക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ നീളക്കൂടുതൽ അനുസരിച്ച് ഞാൻ വോട്ട് കൊടുക്കും. പിന്നെ സകലത്തിനും അങ്ങോട്ട് വിലവർധന തന്നെ, നികുതിക്ക് പുറത്ത് നികുതികൾ. എന്തിൻ്റെയെങ്കിലും പേര് പറഞ്ഞ് ആരുടെയെങ്കിലും പുറത്ത് പഴിചാരി പാവപ്പെട്ടവരായ നമ്മോടെല്ലാം വാങ്ങിക്കാവുന്നതിൻ്റെ പരമാവധി വാങ്ങിക്കും. ഞാനിത് ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടത്തെക്കുറിച്ചല്ല പറയുന്നത്, എല്ലാവരും. മനുഷ്യന്റെ സ്വഭാവം അതാണ്. എങ്ങനെങ്കിലും കയറി കിട്ടുന്നത് വരെ അവൻ ആരുടെയും കാല് പിടിക്കും. അതിനുശേഷം പഴയപടി തന്നെ പാവപ്പെട്ടവന്. ഉള്ളവന് കൊടുക്കുന്നതിനെന്താ? ഇല്ലാത്ത നമ്മൾക്കല്ലേ ബുദ്ധിമുട്ട്? ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള ഈ നേതാക്കന്മാരെ അവരെല്ലാം തന്നെ പണക്കാരാണ്. മിക്കവാറും പേർ ഓഡീശ്വരന്മാരാണ്. അവരെങ്ങനെയാണ് സാധാരണക്കാരായ നമ്മുടെ പ്രശ്നം അറിയുന്നത്? അവർക്ക് പാവങ്ങളെ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കുവാൻ ഇല്ല എന്ന് ജനങ്ങൾ നിലവിളിച്ചപ്പോൾ അതിനെന്താ, അവർ റൊട്ടിയും കേക്കും മറ്റും വാങ്ങി തിന്നട്ടെ എന്നൊരു ഭരണാധികാരിയുടെ സഹധർമ്മിണി പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ടല്ലോ. അവർക്ക് അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും. പാവം, ഏക്കർ കണക്കിന് തോട്ടങ്ങളുള്ള ഒരു വലിയ നേതാവ് പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുന്നത് കേട്ട് ഒരു സുഹൃത്ത് പറഞ്ഞു, സ്നേഹിത, താങ്കൾക്കുള്ളതിൽ ഒരു പങ്ക് വിറ്റ് താങ്കളുടെ പടിക്കൽ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പ്രസംഗിച്ചാൽ എത്ര നല്ല മാതൃകയാകുമായിരുന്നു എന്ന്. ഇത് കേട്ട ആ കൗശലക്കാരനായ നേതാവിന്റെ മറുപടി കേൾക്കണോ, ഞാൻ എനിക്കുള്ളത് കൊടുത്താൽ പാവപ്പെട്ടവരെല്ലാം ഉദ്ധരിക്കപ്പെടുമോ എന്ന്. ഇദ്ദേഹം പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് പണമുണ്ടാക്കി എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടുകയാണ്. പാവങ്ങൾക്ക് കൊടുക്കേണ്ട വായ്പ മിക്കവാറും ഈ നേതാവിന്റെ സ്വാധീനത്തിൽ തന്റെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതെത്ര നീചമായ പ്രവൃത്തിയാണെന്നറിയാമോ? പാവപ്പെട്ടവർക്ക് നീതി നടത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ആ പ്രത്യാശ എന്റെ ഹൃദയത്തിന് കുളിർമയേകുന്നു. സമത്വ സുന്ദരമായ ആ രാജ്യത്തിനു വേണ്ടിയാണ് ഞാൻ നോക്കിപ്പാർക്കുന്നത്. അവനത് തീർച്ചയായും ചെയ്തെടുക്കുവാൻ പോവുകയാണ്. പാവപ്പെട്ടവരോട് അനീതിയായി പെരുമാറുന്ന രാജ്യങ്ങളെ ദൈവം ശിക്ഷിക്കുമെന്നതിന് സംശയം വേണ്ട. പാവങ്ങളെ ചൂഷണം ചെയ്യുന്നവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. നിവൃത്തികെട്ട ഒരുത്തൻ അല്പം പണത്തിന് താങ്കളുടെ അടുത്ത് വരുമ്പോൾ അവനോട് അമിത പലിശ ഈടാക്കുന്ന നീ പിശാചിന്റെ കയ്യിലെ കളിപ്പാവയാണെന്ന് മറക്കരുത്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതല്ലാത്ത നിന്റെ മനോഭാവം നിനക്ക് തന്നെ ദോഷം വരുത്തും. മറക്കരുത് കേട്ടോ. ലോകത്തിലെല്ലാവരും തങ്ങളെക്കാൾ എളിയവരെ കാണും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. ഒന്ന് സ്വയപരിശോധന ചെയ്യൂ സുഹൃത്തെ. ഈ കാര്യത്തിൽ ദൈവം വളരെയധികം കൽപ്പനകൾ തന്നിട്ടുണ്ട്. ഒന്ന് മാത്രം ഞാനൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 16:19. അവിടെ നാം കാണുന്നത്, ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളുടെ കണ്ണു കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. പാവങ്ങളെ സംരക്ഷിക്കുവാനാണ് ദൈവം ഈ കൽപ്പന നൽകിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ നിരപരാധി ആയിരുന്നാൽ തന്നെ അവന്റെ ശത്രു ന്യായാധിപനും മറ്റ് അധികാരികൾക്കും കൈക്കൂലി നൽകി തനിക്കനുകൂലമായും നിരപരാധിക്കെതിരായും ഒരു വിധി സമ്പാദിച്ചെന്നിരിക്കും. ഇന്ന് ഈ കൈക്കൂലി കച്ചവടം ഒരു നാണംകെട്ട ഇടപാടൊന്നും അല്ലല്ലോ, പിന്നെ വെറും സാധാരണ സംഭവം. മറ്റ് സ്റ്റൈലുകൾ ഒക്കെ മാറിയാലും ഈ പദ്ധതിക്ക് ഒരു മാറ്റമില്ല. കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല സ്വാധീനവുമാകാം കേട്ടോ. എനിക്ക് പാവപ്പെട്ട ഒരുവനേക്കാൾ പണമോ സ്വാധീനമോ ഉള്ളത് ഉപയോഗിച്ച് എന്റെ കാര്യം സാധിക്കുകയും എന്നേക്കാൾ അർഹരായവരെ നിഷേധിക്കുന്നതും ബാധകമാണ്. എൻ്റെ ബന്ധുവിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ മകന് കോളേജിലൊരു അഡ്മിഷൻ വാങ്ങിയാവും ഞാൻ ഈ പാതകം ചെയ്യുന്നത്. അത് തെറ്റാണ്. അങ്ങനെ അങ്ങ് പരിശുദ്ധനായാൽ ജീവിക്കുവാൻ സാധിക്കില്ല എന്നാണോ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? പക്ഷേ അതിന് പുറകെ പോകുവാനും കൊടുക്കുവാനും താങ്കളും താങ്കളെപ്പോലുള്ളവരും ഇരുന്നിട്ടാണ് ഈ അഴിമതി തുടരുന്നത്, പാവപ്പെട്ടവനെ നീതി നിഷേധിക്കുന്നത്. എന്താ മോനെ മുൻപോട്ട് പഠിക്കാഞ്ഞത്, അല്ലെങ്കിൽ എന്താ മോനെ മുൻപോട്ട് പഠിപ്പിക്കാഞ്ഞത് എന്ന് ഞാൻ ചില വീടുകളിൽ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ഞങ്ങൾക്ക് എന്നാ പണമുണ്ടോ, ഞങ്ങളുടെ കാര്യം പറയുവാൻ സ്വാധീനമുള്ളവരുണ്ടോ എന്നാണ്. ഏത് പ്രകാരത്തിലുമുള്ള കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും നികൃഷ്ടമാണ്, പാവങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. ഇന്നത്തെ മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത് പണത്തെ ആശ്രയിച്ചായതിനാൽ പാവങ്ങൾക്ക് നീതി ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാകുന്നു. തൻ്റെ സമയത്തെ വളരെ ക്രൂരമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആമോസ് പ്രവാചകൻ സംസാരിക്കുന്നു. ഒരു ജോഡി ചെരുപ്പ് കൊണ്ടുപോലും പാവപ്പെട്ടവന്റെ ന്യായത്തെ മറിച്ചു കളയാമായിരുന്നു അന്ന്. എത്ര നികൃഷ്ടമായ അവസ്ഥ ഇല്ലേ? ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുന്നു. ഇത് പല അർത്ഥത്തിലാകാം, പക്ഷേ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ വ്യാഖ്യാനം, അന്നത്തെ സ്വാർത്ഥമതികളായ അത്യാഗ്രഹികളായ പണക്കാരായ ന്യായാധിപന്മാർ പാവങ്ങൾക്ക് നീതി നടത്തി കൊടുക്കേണ്ടപ്പോൾ ചോദിച്ചത്, അവർ കുറെ കൂടി വിലപിച്ച് തലയിൽ പൂഴിവാരി അങ്ങോട്ടിടട്ടെ എന്നായിരുന്നു. അന്നൊക്കെ ആഴമായ വിലാപത്തെ കാണിക്കുവാനാണല്ലോ തലയിൽ പൂഴിവാരിയിട്ടിരുന്നത്. എന്ത് ഭയങ്കര ഹൃദയകാഠിന്യത! ഇന്നത്തെ കാലത്തെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആ അത്യാഗ്രഹമാകുന്നു ഇത്. ദൈവം ഈ കാരണത്താൽ ദേശങ്ങളെ ശിക്ഷിക്കുവാൻ പോവുകയാണ്. പാവപ്പെട്ടവനെ ദുഃഖിപ്പിച്ചിട്ട് സന്തോഷമായി ജീവിക്കാമെന്ന് ചിന്തിച്ച് വെറുതെ ആരും ആകാശക്കോട്ട കെട്ടരുത്. പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് അത് ഒഴുകുവാൻ അനുവദിക്കുന്ന, അവസരമുണ്ടാക്കുന്ന വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിന് ശാപമാകും. അതങ്ങനെയുള്ളവരുടെ വീട്ടിൽ കണ്ണുനീര് കൊണ്ടുവരും. താങ്കളുടെ വീട്ടിൽ പണിയെടുക്കുവാൻ വരുന്ന വ്യക്തിക്ക് മാന്യമായ കൂലി കൊടുക്കുന്നുണ്ടോ? തക്ക സമയത്ത് കൊടുക്കുന്നുണ്ടോ? താങ്കൾക്കുള്ള അനുഗ്രഹമില്ലാത്ത ഒരുവനോട് താങ്കൾക്ക് സഹതാപമാണോ അതോ കരുതലില്ലാത്ത അവസ്ഥയാണോ? ആ ഏഴാം വാക്യം തുടർന്ന് പറയുന്നു, സാധുക്കളുടെ വഴി മറിച്ചു കളയുന്നു എന്ന്. സാധുക്കൾക്ക് നീതി നടത്തി കൊടുക്കാതെ അവർക്കെതിരായി വിധി കൽപ്പിക്കുന്നു എന്ന് ചുരുക്കം. എന്തുകൊണ്ട്? കാരണം സാധുക്കൾക്ക് വേണ്ടി വാദിക്കുന്നവൻ ആരും ഇല്ലായിരുന്നു. അതെ, ദശയുള്ളിടത്തെ കത്തിയോടൂ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇത് വളരെ സത്യമാണ്. ഇന്ന് സൗമ്യതയുള്ളവരല്ല ഭൂമിയെ അവകാശമാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലും കൈക്കരുത്തുള്ളവനാണ് ഇന്ന് മിടുക്കൻ, കയ്യൂക്കുള്ളവൻ. പാവപ്പെട്ടവരും സാധുക്കളും ഇസ്രായേലിൽ ന്യായം കിട്ടാതെ കഴിഞ്ഞുകൂടി. ഇന്നും ലോകത്തിലെ എല്ലായിടത്തും അവരുടെ സ്ഥിതി അതുതന്നെയല്ലേ? ഇവിടെ പറയുന്നു, എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നുവെന്ന്. വാസ്തവത്തിൽ വേശിയായിരിക്കുന്ന ഒരു യുവതിയുടെ കാര്യമാണ് ആമോസ് ഇവിടെ പറയുന്നത്. അപ്പനും മകനും ഒരേ യുവതിയുടെ അടുത്ത് ചെല്ലുന്നു. ദൈവം പറയുന്നു, ആ ദുഷ്പ്രവൃത്തി തൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുന്നു. ഇന്നത്തെ കാലത്ത് പുതിയ സംസ്കാരം അല്ലെങ്കിൽ പുത്തൻ ധാർമ്മികത എന്ന പേരിൽ ചിലർ പറയുന്നത് ഒട്ടും പുതിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രായേൽ ഈ പറഞ്ഞതൊക്കെ ചെയ്തിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, അവരുടെ ആ പ്രവർത്തനം താൻ വെറുക്കുന്നു എന്ന്. നീചമായ പ്രവർത്തനങ്ങളെ സംസ്കാരമായി കൊണ്ടു നടക്കുന്ന വിഡ്ഢിത്തരം എങ്ങനെ അംഗീകരിക്കുവാൻ സാധിക്കും? ഈ വിഷയത്തിന്മേൽ ദൈവം നൽകിയ കൽപ്പനകൾ ഈ ജനം ലംഘിക്കുകയായിരുന്നു. മൃഗത്തെക്കാൾ അധപ്പതിച്ച മനുഷ്യർ. നോക്കണേ, മനുഷ്യന്റെ ദുർനടപ്പിന്റെ ആഴം. ഇന്ന് അനേകം വീടുകളിലും സമാധാനമില്ലാത്തതിൻ്റെ കാരണം അവരുടെ സാൻമാർഗികമായ നിലവാരം തകർന്ന് തരിപ്പണമായതിനാലാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ആമോസ് മാത്രമല്ല, അതുപോലെ പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയും പ്രസിദ്ധനാകുവാൻ പോകുന്നില്ല. അവൻ പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നു, അനീതിക്കെതിരെ സംസാരിച്ചു, അന്യായത്തെ അവൻ ശരിക്കും എടുത്ത് കുടഞ്ഞു. പാവങ്ങൾ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതിനാൽ അവരെ പീഡിപ്പിച്ചിരുന്നവരെ അവൻ കുറ്റം വിധിച്ചു. മാത്രമല്ല, ആ ജനങ്ങളുടെ അസാൻമാർഗികമായ പോക്കിനെ ആമോസ് തർജ്ജനം ചെയ്തു. സാധുക്കളോട് നാം പരമാവധി ദയയോടും കരുണയോടും വേണം ഇടപെടേണ്ടത്. മറ്റുള്ളവരെ കരുതുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ചും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരോടുള്ള ആർദ്രതയും മനസ്സലിവും, ഇത് ദൈവികമായ സ്വഭാവമാണെന്ന് ഓർക്കണം. കർത്താവ് പറഞ്ഞല്ലോ, കരുണയുള്ളവർ അനുഗ്രഹീതർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന്. ഈ അതിമഹത്തായ സ്വഭാവം നമ്മിൽ ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാവപ്പെട്ടവരോടുള്ള ആർദ്രത, മനസ്സലിവ്, അസാൻമാർഗികമായ വഴികളിൽ പോകാതെ ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള ആ വലിയ കൊതി, പാപത്തോടുള്ള വെറുപ്പ്, ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഇതില്ലാത്തവർ ശിക്ഷിക്കപ്പെടുന്നു. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ദൈവം അങ്ങനെയുള്ള വഴികളിൽ നിന്നും എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളെ, താങ്കളുടെ കുടുംബത്തെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു